ലൂക്കോസ് അദ്ധ്യായം 13. ആ സമയം അവനോടൊപ്പം ചിലരുണ്ടായിരുന്നു. ചില ഗലീലക്കാർക്ക് എന്ത് സംഭവിച്ചുവെന്ന് അവർ അവനോട് പറഞ്ഞു. അവർ ആരാധിക്കവേ പീലാത്തോസ് അവരെ വധിച്ചു. അവരുടെ രക്തം യാഗത്തിൽ മൃഗങ്ങളുടെ രക്തത്തോട് പീലാത്തോസ് കലർത്തി. യേശു പറഞ്ഞു,
അവർ മറ്റെല്ലാ ഗലീലക്കാരെക്കാൾ പാപികളായതിനാലാണ് അവർക്കിത് സംഭവിച്ചതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ല, അവരങ്ങനെ ആയിരുന്നില്ല. പക്ഷേ നിങ്ങളെല്ലാവരും മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അവരെപ്പോലെ നിങ്ങളും നശിപ്പിക്കപ്പെടും. ശീലോഹാമിലെ ഗോപുരം ഇടിഞ്ഞു വീണ് മരിച്ചവരോ? അവർ യെരുശലേമിലെ മറ്റാൾക്കാരെക്കാൾ പാപികളാണെന്ന് നിങ്ങൾ കരുതുന്നുവോ? ആയിരുന്നില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങളെല്ലാം അതുപോലെ നശിപ്പിക്കപ്പെടും.
യേശു ഈ കഥ പറഞ്ഞു.
ഒരാൾക്ക് ഒരു അത്തിമരമുണ്ടായിരുന്നു. അതയാളുടെ മുന്തിരിത്തോട്ടത്തിലാണ് നട്ടിരുന്നത്. അയാൾ ആ മരത്തിൽ കായ് വല്ലതുമുണ്ടോ എന്ന് വന്നു നോക്കിയെങ്കിലും ഒന്നും കണ്ടില്ല. തോട്ടം സൂക്ഷിപ്പുകാരനായ ഒരു ദാസൻ അയാൾക്കുണ്ടായിരുന്നു. അയാൾ ദാസനോട് പറഞ്ഞു, 3 വർഷമായി ഞാൻ ഈ അത്തിമരത്തിൽ പഴമുണ്ടോ എന്ന് നോക്കുന്നു, പക്ഷേ ഒരിക്കലും ഒന്നും കണ്ടില്ല. ഇത് വെട്ടിക്കളയൂ. എന്തിനാണ് ഇത്രയും ഭൂമി മെനക്കെടുത്തുന്നത്? പക്ഷേ ദാസൻ പറഞ്ഞു, യജമാനനെ, ഈ മരത്തിന് കായ്ക്കാൻ 1 വർഷം കൂടി അനുവദിക്കൂ. ഞാൻ ഇതിന്റെ ചുവട് കിളച്ച് വളമിടാം. അടുത്ത വർഷം ഇത് കായ്ച്ചേക്കാം. എന്നിട്ടും കായ്ക്കുന്നില്ലെങ്കിൽ അങ്ങേക്ക് വെട്ടിക്കളയാം.
യേശു ശബത്ത് ദിവസം യഹൂദ പള്ളിയിൽ പഠിപ്പിക്കുകയായിരുന്നു. അവിടെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആത്മാവ് അവളെ 18 വർഷമായി കൂനിയാക്കിയിരുന്നു. അവൾക്ക് നിവർന്നു നിൽക്കുവാനാകുമായിരുന്നില്ല. അവളെ കണ്ട യേശു അവളെ അടുത്തു വിളിച്ചു പറഞ്ഞു,
സ്ത്രീയെ, നീ രോഗവിമുക്തയായിരിക്കുന്നു.
യേശു അവളുടെ പുറത്ത് അവന്റെ കൈകൾ വെച്ചു. അപ്പോൾ അവൾക്ക് നിവർന്നു നിൽക്കാനായി. അവൾ ദൈവത്തെ വാഴ്ത്തി. ശബത്ത് ദിവസം യേശു രോഗശാന്തി വരുത്തിയതിൽ യഹൂദ പള്ളിയിലെ നേതാവ് രോഷാകുലനായി. അയാൾ ജനങ്ങളോട് പറഞ്ഞു,
ജോലി ചെയ്യാൻ 6 ദിവസങ്ങളുണ്ട്. അതിനാൽ ആ ദിവസങ്ങളിൽ വന്ന് രോഗശാന്തി നേടാം. പക്ഷേ സബ്ബത്ത് ദിവസം രോഗശാന്തിക്കായി വരാതിരിക്കുക.
കർത്താവ് യേശു മറുപടി പറഞ്ഞു,
കപടഭക്തിക്കാരെ, നിങ്ങൾ ശബത്ത് ദിവസം പോലും നിങ്ങളുടെ പണിമൃഗങ്ങളെ വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകാറില്ലേ? ഞാനിപ്പോൾ രോഗശാന്തി വരുത്തിയ ഈ സ്ത്രീ ഒരു യഹൂദ സഹോദരിയാണ്. പക്ഷേ 18 വർഷമായി സാത്താൻ അവളെ ബന്ധിച്ചിരിക്കുന്നു. തീർച്ചയായും ശബത്ത് ദിവസം അവളെ അവളുടെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചതിൽ തെറ്റില്ല.
യേശു ഇത് പറഞ്ഞപ്പോൾ അവന്റെ എതിരാളികളെല്ലാം സ്വയം ലജ്ജിച്ചു. യേശു ചെയ്തുകൊണ്ടിരുന്ന അത്ഭുത കർമ്മങ്ങളിൽ എല്ലാവരും സന്തുഷ്ടരായി. യേശു പറഞ്ഞു,
ദൈവരാജ്യം എന്തുപോലെയാണ്? എന്തിനോടാണ് ഞാനതിനെ ഉപമിക്കേണ്ടത്? ദൈവരാജ്യം കടുകുചെടിയുടെ വിത്ത് പോലെയാണ്. ഒരാൾ ഈ വിത്ത് അയാളുടെ തോട്ടത്തിൽ വിതയ്ക്കുന്നു. വിത്ത് മുളച്ച് വലിയ ചെടിയാകുന്നു. പക്ഷികൾ അതിന്റെ ശാഖകളിൽ കൂടുകൂട്ടുന്നു.
യേശു വീണ്ടും പറഞ്ഞു,
ദൈവരാജ്യത്തെ ഞാൻ എന്തിനോട് ഉപമിക്കണം? അത് പുളിമാവ് പോലെയാണ്. ഒരു സ്ത്രീ പാത്രത്തിൽ 3 അളവ് റൊട്ടിമാവിനോട് പുളിമാവ് ചേർത്ത് കുഴയ്ക്കുന്നു. മാവ് പുളിച്ചു പൊന്തുന്നു.
യേശു എല്ലാ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിക്കുകയായിരുന്നു. അവൻ യെരുശലേമിലേക്കുള്ള യാത്ര തുടർന്നു. ചിലർ യേശുവിനോട് ചോദിച്ചു,
കർത്താവേ, എത്ര പേർ രക്ഷിക്കപ്പെടും? കുറച്ചുപേർ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളോ?
യേശു പറഞ്ഞു,
സ്വർഗത്തിലേക്കുള്ള ഇടുങ്ങിയ വാതിലിലൂടെ കടക്കുവാൻ കഠിനമായി പരിശ്രമിക്കൂ. അത് കടക്കാൻ പലരും ശ്രമിക്കും, എങ്കിലും ചിലർക്കേ അതിന് കഴിയൂ. വീട്ടുടമ തന്റെ വാതിൽ അടച്ചു കഴിഞ്ഞാൽ പുറത്തുനിന്ന് നിങ്ങൾക്ക് മുട്ടുവാൻ കഴിയും. എന്നാൽ അവൻ തുറക്കുകയില്ല. നിങ്ങൾക്ക് പറയാം, യജമാനനെ, ദയവായി ഞങ്ങൾക്കു വേണ്ടി വാതിൽ തുറന്നാലും. പക്ഷേ അയാൾ മറുപടി പറയും, എനിക്ക് നിങ്ങളെ അറിയില്ല. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ നിങ്ങൾ പറയും, ഞങ്ങൾ നിന്നോടൊപ്പം തിന്നുകയും കുടിക്കുകയും ചെയ്തിട്ടുണ്ട്. നീ ഞങ്ങളുടെ പട്ടണങ്ങളിലെ വഴികളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ പറയും, എനിക്ക് നിങ്ങളെ അറിയില്ല. നിങ്ങൾ എവിടെ നിന്ന് വന്നു? എന്നിൽ നിന്ന് വളരെ അകലെ കടന്നുപോക. നിങ്ങളുടെ പ്രവൃത്തികൾ ദുഷ്ടതയുള്ളതാണ്. ദൈവരാജ്യത്ത് നിങ്ങൾ അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും മറ്റെല്ലാ പ്രവാചകരെയും കാണും. പക്ഷേ നിങ്ങളെ പുറത്തു തന്നെ നിർത്തും. അപ്പോൾ നിങ്ങൾ ഭയവും ക്രോധവും കൊണ്ട് നിലവിളിക്കും. കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക് എന്നീ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വരും. അവർ സ്വർഗരാജ്യത്തിലെ മേശയ്ക്ക് ചുറ്റുമിരിക്കും. ജീവിതത്തിൽ ഏറ്റവും താഴ്ന്ന നിലയിലുള്ളവർക്ക് ദൈവരാജ്യത്ത് ഉന്നത സ്ഥാനം ലഭിക്കും. ഭൂമിയിലെ ഉന്നതർക്ക് ദൈവരാജ്യത്ത് താഴ്ന്ന സ്ഥാനവും.
ആ സമയം ഏതാനും പരീശന്മാർ യേശുവിനെ സമീപിച്ചു പറഞ്ഞു,
ദൂരെ എവിടെയെങ്കിലും പോയി വിളിക്കൂ, ഹെരോദാവിന് നിന്നെ കൊല്ലണമെന്നുണ്ട്.
യേശു അവരോട് പറഞ്ഞു,
പോയി ആ കുറുക്കനോട് പറയൂ, ഇന്നും നാളെയും ഞാൻ ഭൂതങ്ങളെ ഒഴിപ്പിച്ചും ആളുകളെ സുഖപ്പെടുത്തിയും ജോലി തീർത്തുകൊണ്ടിരിക്കും. അടുത്ത ദിവസം എന്റെ ജോലി അവസാനിക്കും. അതിനുശേഷം ഞാൻ പോകും. എന്തെന്നാൽ പ്രവാചകൻ മരിക്കുക യെരുശലേമിലായിരിക്കും.
ഓ യെരുശലേം, യെരുശലേം, നീ പ്രവാചകരെ വധിക്കുന്നു, ദൈവം നിന്റെ അടുത്തേക്ക് അയച്ചവരെ നീ കല്ലെറിഞ്ഞു കൊല്ലുന്നു. നിന്റെ ജനങ്ങളെ ഞാൻ സഹായിക്കാൻ ആഗ്രഹിച്ചു. തള്ളക്കോഴി തന്റെ ചിറകിനടിയിൽ കുഞ്ഞുങ്ങളെ കൂട്ടുന്നത് പോലെ ഞാൻ നിന്റെ ജനങ്ങളെ ഒന്നിച്ചു കൂട്ടാൻ ആഗ്രഹിച്ചു, പക്ഷേ നീ എന്നെ അതിനനുവദിച്ചില്ല. ഇപ്പോൾ നിന്റെ വീട് ശൂന്യമാക്കപ്പെടും. ഞാൻ നിന്നോട് പറയുന്നു, സ്വാഗതം, കർത്താവിന്റെ നാമത്തിൽ വരുന്നവനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നീ പറയും വരെ നീ എന്നെ വീണ്ടും കാണില്ല.